യേശു പഠിപ്പിച്ചതെല്ലാം എന്ന പഠന പരമ്പര നമ്മൾ തുടരുകയാണ്. മത്തായി 28:20 അടിസ്ഥാനമാക്കിയാണ് നാം ഇത് സംസാരിക്കുന്നത്. ഇത് ഈ മഹാദൗത്യത്തിൻ്റെ തിരസ്കരിക്കപ്പെട്ട ഭാഗമാണ്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം അവരെ ഉപദേശിക്കണം, അവരെ ശിഷ്യരാക്കണം. ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. തങ്ങളുടെ ജീവിതം കർത്താവിന് കൊടുത്തു എന്ന് അവകാശപ്പെടുന്ന എല്ലാവരെയും യേശു കൽപ്പിച്ചതെല്ലാം പ്രമാണിപ്പാൻ അവരെ പഠിപ്പിച്ചുകൊണ്ട് നാം ദൈവത്തിൻ്റെ ഹൃദയത്തിനെ സന്തോഷിപ്പിക്കുന്നവരാകണം. അത് വളരെ കുറച്ച് മാത്രമേ ഇന്ന് നടക്കുന്നുള്ളൂ. ക്രിസ്ത്യാനികളിൽ പൊതുവെ മോശം ഒരു സാക്ഷ്യമുണ്ടാകാനുള്ള കാരണം പ്രധാനമായിട്ടും ഇതാണ്. അതുകൊണ്ടാണ് ക്രിസ്ത്യാനികളുടെ ഇടയിൽ വളരെ കുറച്ച് സ്നേഹവും പല പ്രശ്നങ്ങളും നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തുദാസന്മാരുടെ ഇടയിൽ താഴ്മയുടെ കുറവുണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവമക്കളുടെ ഇടയിൽ പാപവും ദിവ്യാഗ്രഹവും വർദ്ധിക്കുന്നത്. കാരണം ദൈവദാസന്മാർ തന്നെ യേശു പഠിപ്പിച്ചത് എല്ലാം പഠിപ്പിക്കാനുള്ള ഉത്സാഹം ഇന്ന് കാണിക്കുന്നില്ല. ഈ പരമ്പരയിലൂടെ നമ്മൾ ശ്രമിക്കുന്ന അതിനാണ്. യേശു നമ്മളെ പഠിപ്പിച്ച പല കാര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. യേശുവിൻ്റെ സ്നാനത്തിന് ശേഷം, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞതിന് ശേഷം യേശു പിശാചിനോട് സംസാരിക്കുന്നത് മത്തായി 4 നാം കണ്ടു. ദൈവത്തിൻ്റെ വചനം നിരന്തരമായിട്ട് നാം സ്വീകരിക്കേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് മത്തായി 4:4. അതുപോലെ ദൈവവചനത്തെ ദൈവവചനം കൊണ്ട് തട്ടിച്ചു നോക്കി പിശാചിൻ്റെ കണിയിൽ നാം പെടാതിരിക്കേണ്ട ആവശ്യത്തെക്കുറിച്ച്, അതുപോലെ ദൈവത്തിൻ്റെ വാഗ്ദാനം ഫോഷത്വമായി അവകാശപ്പെട്ടുകൊണ്ട് ദൈവത്തെ പരീക്ഷിക്കുന്നതിനെ പറ്റി മത്തായി 4:7. അതുപോലെ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുന്നതിനെ പറ്റി മത്തായി 4:10. നമുക്ക് പിന്നെയും മുന്നോട്ട് പോവാം. മത്തായി 3:2 യോഹന്നാൻ സ്നാപകന്റെ പ്രാഥമികമായിട്ടുള്ള സന്ദേശം ഇതായിരുന്നു: സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൽ മാനസാന്തരപ്പെടുവീൻ. ഇസ്രയേലിന് ദൈവം അയച്ച അവസാന പ്രവാചകനായിരുന്നു അവൻ. അവനായിരുന്നു യേശുവിൻ്റെ മുന്നോടി. ഈ യേശുവിലൂടെ ആയിരുന്നല്ലോ ദൈവം മനുഷ്യനുമായിട്ട് ഒരു പുതിയ ഉടമ്പടി ചെയ്തത്. അങ്ങനെ സകല മനുഷ്യരെയും പിതാവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് കൊണ്ടുവരാൻ അവൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് ഇസ്രയേലിനോടുള്ള അവൻ്റെ സന്ദേശം മാനസാന്തരപ്പെടുക എന്നുള്ളതായിരുന്നു. മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ തിരിയുക. ഇതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം, അത് മിലിറ്ററിയിൽ ഉപയോഗിക്കുന്ന ഒരു കൽപ്പനയാണ് എബൌട്ട് ടേൺ എന്ന് പറയുന്നത്. ഒരു പട്ടാളക്കാരൻ മുന്നോട്ട് നടക്കുന്നു. അവിടെ ആ പരേഡ് നടത്തുന്ന അവരുടെ ഓഫീസർ അവരോട് തിരിയുക എന്ന് പറയുന്നു. അവർ പെട്ടെന്ന് തിരിയുന്നു. അവൻ നടന്നുകൊണ്ടിരുന്നതിൻ്റെ നേരെ എതിരേത ദശയിലേക്ക് തിരിയുന്നു. നേരത്തെ അവൻ്റെ മുതുക് എങ്ങോട്ട് ആയിരുന്നോ അവിടേക്ക് അവൻ്റെ മുഖം തിരിക്കുന്നു. അതാണ് മാനസാന്തരത്തിൻ്റെ ശരിയായ അർത്ഥം. നേരെ തിരിയുക. നാം നേരെ തിരിയുന്നത് നമ്മുടെ മനസ്സിലാണ്. മാനസാന്തരം എന്നത് ശരിയായ വിവർത്തനം ചെയ്യപ്പെട്ടൊരു വാക്യമല്ല. മിക്ക ഭാഷകളിലും അത് വ്യക്തമായിട്ട് ഭാഷാന്തരം ചെയ്യപ്പെട്ടിട്ടില്ല. എന്നാൽ തമിഴിൽ അത് മനം തിരുമ്പൽ എന്നാണ് പറയുന്നത്. അതിനർത്ഥം പൂർണ്ണമായിട്ടും തിരിയുക എന്നാണ്. അതാണ് അതിൻ്റെ അർത്ഥം, മനസ്സിൽ തിരിയുക. അതുതന്നെയാണ് യോഹന്നാൻ സ്നാപകൻ ഇസ്രയേലിനോട് പറയുന്നത്. ഇസ്രയേൽ മക്കൾക്ക് ധാരാളം ഭൗതിക അനുഗ്രഹങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നു. പഴയ നിയമത്തിൽ ഒരിക്കലും സ്വർഗീയ സ്വഭാവം പ്രാപിക്കുന്നതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിരുന്നില്ല. അതുപോലെ തന്നെ സ്വർഗീയ സമ്പത്തിനെ പറ്റിയും. അവർക്ക് ഈ ഭൂമിയിൽ ഒരു സ്വർഗീയ ജീവിതം ചെയ്യാൻ കഴിയുമെന്ന് വാഗ്ദാനമില്ലായിരുന്നു. അവർക്കെല്ലാം ഭൗതികമായിരുന്നു. അവരുടെ അനുഗ്രഹം ഭൗതിക വസ്തുക്കളായിരുന്നു. ആവർത്തന പുസ്തകം 28 അത് വ്യക്തമായി പറയുന്നു. ഭൗതിക അനുഗ്രഹം, ആരോഗ്യം, ധാരാളം മക്കൾ, ബിസിനസ്സിലെ അനുഗ്രഹം, ആടുമാടുകളെയും കൃഷിയെയും അനുഗ്രഹിക്കും. അന്ന് ഇസ്രായേൽ മക്കളുടെ ജോലികൾ ഇതൊക്കെ ആയിരുന്നതുകൊണ്ടാണ് അങ്ങനെ. അങ്ങനെ അവർ അഭിവൃദ്ധി പ്രാപിച്ചു. അവരൊരിക്കലും കടക്കാരായില്ല. അവരുടെ ശത്രുക്കളൊക്കെ തോൽപ്പിക്കപ്പെട്ടു. അവരൊരു ശക്തമായ രാജ്യമായി. അവർക്കൊരു രാജ്യമുണ്ടായിരുന്നു. അതാണ് കനാൻ നാട്. അവരുടെ എല്ലാ അനുഗ്രഹവും ഭൗതികമായിരുന്നു. അവരുടെ മുഖം പൂർണ്ണമായി ഈ ഭൂമിയിലുള്ള കാര്യത്തിലേക്ക് തിരിഞ്ഞിരുന്നു എല്ലായ്പ്പോഴും. എന്നാൽ യോഹന്നാൻ വന്ന് പറയുന്നു, ഇതിൽ നിന്ന് തിരിയുക, ഇതിൽ നിന്ന് പൂർണ്ണമായും തിരിയുക, ഈ ഭൂമിയിൽ നിന്ന് തിരിയുക, ഇതിന് നേരെ തിരിയുക. കാരണം ഇപ്പോൾ ഒരു പുതിയ രാജ്യം വരികയായി. അതാണ് സ്വർഗരാജ്യം. ഇവിടെ ഭൗതിക കാര്യങ്ങൾ രണ്ടാമത്തേതായി, ശരീരത്തിന്റെ സൗഖ്യം പോലും രണ്ടാമത്തേതായി, ഭൗതിക അനുഗ്രഹം അത് പ്രധാനമില്ലാത്തതായി. കാരണം നമുക്ക് ആവശ്യമുള്ളത് തരാമെന്ന് ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ തിരിഞ്ഞാൽ ദൈവം നിങ്ങൾക്ക് ആത്മീയ അനുഗ്രഹങ്ങൾ നൽകിത്തരും, സ്വർഗീയ സമ്പത്ത്. ദൈവം നിങ്ങൾക്ക് ആത്മീയ കുഞ്ഞുങ്ങളെ തരും, ജഡീക കുഞ്ഞുങ്ങളായിരിക്കണമെന്നില്ല. അതുപോലെ നിങ്ങൾക്ക് കൈവശപ്പെടുത്താൻ ഒരു ആത്മീക ദേശം ഉണ്ടായിരിക്കും, പ്രാഥമികമായിട്ടും ഒരു ജഡീക സ്ഥലമല്ല. ഈ സ്വർഗീയ രാജ്യം ഇതുവരെയും വന്നിട്ടില്ലെങ്കിലും അവൻ തിരിയുവാനാണ് പറയുന്നത്. അത് സമീപിച്ചു വന്നിരിക്കുകയാണ്, അത് അടുത്താണ്. പെന്തക്കോസ്ത് നാളിൽ അത് വന്നു. മത്തായി 4:12 നാം വായിക്കുന്നു, ഹെരോദാവ് യോഹന്നാനെ ഒരു തടവുകാരനായി പിടിച്ചു. ഇത് കേട്ടപ്പം അവൻ ഗലീലയിലേക്ക് മാങ്ങിപ്പോയി. അവൻ 30 ജനിച്ച് വളർന്ന നസറത്ത് അവൻ വിട്ടുപോയി. അവൻ കഫർനൗമിലെത്തി അവിടെ ഒരു വീടെടുത്തു. അത് കടലിനോട് ചേർന്നുള്ള സ്ഥലമായിരുന്നു. അങ്ങനെ അവൻ ആ സമയം മുതൽ യോഹന്നാൻ സ്നാപകൻ എന്ത് പ്രസംഗിച്ചോ അതുതന്നെ പ്രസംഗിക്കാൻ തുടങ്ങി. യോഹന്നാൻ സ്നാപകനെ പോലെ മാനസാന്തരപ്പെടുക. മത്തായി 4:17 സ്വർഗരാജ്യം സമീപിച്ചു വന്നിരിക്കുന്നു. യോഹന്നാൻ ആ റിലേ മത്സരത്തിന്റെ 1 ഓടി തികച്ചു. ആ ഓട്ടത്തിലെ ബാറ്റൺ യേശുവിന് കൊടുത്തു. അവൻ അതെടുത്തു, അതേ സന്ദേശം പ്രസംഗിച്ചു, മാനസാന്തരപ്പെടുക. അങ്ങനെ യേശു സ്വർഗാരോഹണം ചെയ്ത ശേഷം അപ്പോസ്തലനായ പത്രോസ് യേശുവിന്റെ കയ്യിൽ നിന്ന് ആ കോൽ വാങ്ങിച്ചു. അതിനുശേഷം അതേ സന്ദേശം പിന്നെയും പ്രസംഗിച്ചു. അപ്പോസ്തല പ്രവൃത്തി 2:38 അവൻ പെന്തക്കോസ്ത് നാളിൽ പ്രസംഗിച്ചു, മാനസാന്തരപ്പെടുക. അങ്ങനെ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. പരിശുദ്ധാത്മാവ് വന്നപ്പം ദൈവരാജ്യം വന്നു നിങ്ങളുടെ ഉള്ളിൽ. അത് വന്നു കഴിഞ്ഞു. യോഹന്നാൻ സ്നാപകനും യേശുവും അത് വരുന്നു എന്നാ പറഞ്ഞത്, സമീപിച്ച് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഒരിക്കൽ യേശു സ്വർഗരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. കാരണം യേശുവിന്റെ ഉള്ളിൽ അതുണ്ടായിരുന്നു, എന്നാൽ അവന്റെ ചുറ്റുമുണ്ടായിരുന്നവർക്കുണ്ടായിരുന്നില്ല. അത് പെന്തക്കോസ്ത് നാളിലാണ് നടന്നത്. ആ 120 പരിശുദ്ധാത്മാവിന്റെ സ്നാനത്തിനായിട്ട് കാത്തിരുന്നപ്പം, പരിശുദ്ധാത്മാവ് വന്ന് അവരെ നിറച്ചപ്പം, സ്വർഗരാജ്യം അവരുടെ ഉള്ളിലേക്ക് വന്നു. അതിനുശേഷം അത് ആണ് അവർ പ്രസംഗിച്ചത്, ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം. അത് സൗഖ്യമല്ല, അത് ഭൗതിക അനുഗ്രഹങ്ങളല്ല. എന്നാൽ ഇന്ന് അനേക പ്രസംഗകര് ഇതാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്, അതാണ് ദുഃഖകരം. ഞാൻ നിങ്ങളോട് വ്യക്തമായിട്ട് പറയട്ടെ, അതൊരു വഞ്ചനയാണ്, അതല്ല ദൈവത്തിൻ്റെ രാജ്യം. ദൈവരാജ്യത്തെക്കുറിച്ച് റോമാലേഖനം 14 വായിക്കുന്നുണ്ട്, 17 വാക്യം. സ്വർഗരാജ്യത്തെ മത്തായി വിളിക്കുന്നത് ദൈവരാജ്യം എന്നാണ്. മറ്റു സുവിശേഷങ്ങളിൽ, ഉദാഹരണത്തിന് യോഹന്നാൻ സ്നാപകൻ, സ്വർഗരാജ്യം സമീപിച്ചു വന്നിരിക്കുന്നു എന്ന് പ്രസംഗിച്ചു. മറ്റ് സുവിശേഷ ഭാഗങ്ങളിൽ യോഹന്നാൻ ദൈവരാജ്യം സമീപിച്ചു വന്നിരിക്കുന്നു എന്ന് പ്രസംഗിക്കുന്നു. മർക്കോസ് 1:15 താരതമ്യപ്പെടുത്തിയാൽ ദൈവരാജ്യം സമീപിച്ചു വന്നിരിക്കുന്നു, അതുകൊണ്ട് മാനസാന്തരപ്പെടുകയും. എന്നാൽ മത്തായി 3:2 സ്വർഗരാജ്യം സമീപിച്ചു വന്നിരിക്കുന്നു, ആകയാൽ മാനസാന്തരപ്പെടുകയെന്ന് പറയുന്നു. അതുകൊണ്ട് ദൈവരാജ്യമെന്നും സ്വർഗരാജ്യമെന്നും പറഞ്ഞാൽ ഒരേ കാര്യമാണ്. ചില ക്രിസ്ത്യാനികൾ വേദപുസ്തകം ശരിക്ക് പഠിക്കാത്തതുകൊണ്ട് ഇത് രണ്ടും രണ്ട് കാര്യങ്ങളാണെന്ന് പറയുന്നു. അതുകൊണ്ട് ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യം തന്നെയാണ്. അതെന്താണ്? റോമാലേഖനം 14:17 അവിടെ പറയുന്നു, സ്വർഗരാജ്യം ഭക്ഷണവും പാനീയവും അല്ല, അത് ഭൂമിയിലുള്ള ഒരു കാര്യവുമല്ല, അത് ഭൗതിക അനുഗ്രഹമല്ല, അത് സൗഖ്യമല്ല, അത് ഈ ഭൂമിയിലുള്ള അനുഗ്രഹമേ അല്ല. ദൈവരാജ്യം സ്വർഗരാജ്യമാണ്. അതൊന്നാമത് നീതിയാണ്, അത് ദൈവത്തിൻ്റെ സ്വന്തം നീതിയാണ്. അത് നമുക്ക് ലഭിച്ചത് നാം യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചപ്പോഴാണ്. അങ്ങനെ അത് നമ്മുടെ ഉള്ളിലേക്ക് വന്നു. ഈ ദൈവനീതി പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാനായിട്ട് തുടങ്ങി. അതുപോലെ സമാധാനം, പ്രധാനമായിട്ടും അകത്തുള്ള സമാധാനം. അങ്ങനെ നമ്മൾ വിചാരങ്ങളുടെ മേൽ ജയമുള്ളവരാകുന്നു. ഭയത്തിൽ നിന്നും, ടെൻഷനിൽ നിന്നും, നിരാശപ്പെടുന്നതിന്, മോശം മനോഭാവം, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും. എല്ലാ മനുഷ്യനുമായിട്ടും പുറത്തുള്ള സമാധാനം. ഒരു കാര്യത്തിനു വേണ്ടിയും ആരോടും നാം ഒരിക്കലും പോരാടുന്നില്ല. സന്തോഷവും അതുപോലെയാണ്. പരിശുദ്ധാത്മാവിലുള്ള ഈ സന്തോഷം നമ്മളെ എല്ലാ നിരാശയിൽ നിന്നും, ദുഃഖങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ട് വിടുവിക്കുന്നു. ഇതാണ് ദൈവരാജ്യം. അതൊരു ആന്തരിക കാര്യമാണ്, അത് നമ്മുടെ ഉള്ളിലാണ്. അത് യേശുവിൻ്റെ ജീവിതം പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഉള്ളിൽ വരുന്നതാണ്. ഇതിനെയാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് സ്വർഗരാജ്യം. ഈ ഭൂമിയിൽ സ്വർഗം നമ്മുടെ ഉള്ളിൽ വരുന്നത്. യേശു പ്രസംഗിച്ച ആദ്യത്തെ പ്രസംഗം ഇതിനെപ്പറ്റിയായിരുന്നു പ്രസംഗിച്ചത്. മാനസാന്തരപ്പെടുക. മത്തായിയുടെ സുവിശേഷത്തിൽ യേശു പ്രസംഗിച്ച ആദ്യത്തെ പ്രസംഗത്തിൽ അതാണ് പറഞ്ഞത്. കാരണം ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം സമീപിച്ചു വന്നിരിക്കുന്നു. ഇത് പരിശുദ്ധാത്മാവ് ഭൂമിയിൽ വന്നപ്പം നമ്മളിൽ ഓൾറെഡി വന്നു കഴിഞ്ഞു. അതുകൊണ്ട് നാം ഇന്ന് ഇത് അടുത്തു വന്നിരിക്കുന്നു എന്നല്ല പറയുന്നത്. ഇതിപ്പം വന്നു. മർക്കോസിന്റെ സുവിശേഷത്തിൽ യേശു ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 9:1. തന്റെ അടുക്കൽ വന്ന ആളുകളോട് യേശു സംസാരിക്കുന്നത് നാം കാണുന്നു. തന്റെ മുമ്പിലുള്ള ആളുകളോട് അവൻ പറയുകയാണ്, ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്ത ചിലർ ഈ നിൽക്കുന്നവരിൽ ഉണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ദൈവരാജ്യം ശക്തിയോടെ വരുന്നതിന് മുമ്പേ ഇവിടെ നിൽക്കുന്നവരിൽ ചിലർ മരിക്കും. എന്നാൽ ചിലർ മരിക്കയില്ല. അവിടെ ചെറുപ്പക്കാരും പ്രായമായവരും നിൽക്കുന്നുണ്ട്. എന്നാൽ നിങ്ങളിൽ ചിലർ ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കുകയില്ല. അത് നിശ്ചയമായിട്ട് യേശുവിൻ്റെ 2-ാമത്തെ മടങ്ങുന്നതിന് ഉദ്ദേശമല്ല പറഞ്ഞത്. അത് വെള്ളം കൊണ്ട് സമുദ്രം മൂടിയിരിക്കുന്ന പോലെ ദൈവത്തെ മഹത്വം കൊണ്ട് ഭൂമി മൂടപ്പെടുന്നതാണ്. അത് ഭാവിയിൽ വരാൻ പോകുന്ന ഒരു കാര്യമാണ്. അന്ന് യേശു പറഞ്ഞ് കേട്ട ആരും ഇന്ന് ജീവനോടെയില്ല. അതുകൊണ്ട് അതേപ്പറ്റിയല്ല യേശു പറഞ്ഞത്. അവൻ വേറെ എന്തിനെ പറ്റിയാണ് പറയുന്നത്? തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആളുകളുടെ ജീവിതകാലത്ത് സംഭവിക്കുന്ന ഏതോ കാര്യം. അവരിതുവരെയും കാണാത്ത ഒരു ദൈവരാജ്യം അവർ കാണുമെന്ന്. ഇതുവരെയും ലോകത്തിൽ ആരും കാണാത്ത ഏതോ കാര്യം. എപ്പോഴാണ് യേശു ഇവിടെ പറഞ്ഞ ആ സ്വർഗരാജ്യം ശക്തിയോടെ വന്നത്? അവിടെ പറയുന്നു ശക്തിയോടെ. യേശു സ്വർഗത്തിലേക്ക് കരയേറിപ്പോകുന്നതിന് മുമ്പ് ഈ ശക്തിയെക്കുറിച്ച് പിന്നെയും പറയുന്നു. അപ്പോസ്തല പ്രവൃത്തി 1 യേശു ശിഷ്യന്മാരോട് പറയുന്നു, 8:1, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പം നിങ്ങൾക്ക് ശക്തി ലഭിക്കും. അവിടെ 10 ദിവസത്തിന് ശേഷം അവർക്ക് ആ ശക്തി ലഭിച്ചു. അത് മർക്കോസ് 1:9 നിവൃത്തീകരണമായിരുന്നു. യേശുവിനെ കേട്ട ചിലർ പെന്തക്കോസ്തിന് മുമ്പ് മരിച്ചിട്ടുണ്ടാവും. എന്നാൽ ചിലർ അന്ന് ജീവനോടെ ഉണ്ടായിരുന്നു. പെന്തക്കോസ് നാളിലാണ് സ്വർഗരാജ്യം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. അതുകൊണ്ട് വചനത്തെ വചനത്തോട് തട്ടിച്ചു നോക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ കഴിയും, ഈ സ്വർഗരാജ്യത്തെക്കുറിച്ചാണ് നാം പ്രഘോഷിക്കേണ്ടത്. പ്രത്യേകിച്ച് യേശു അവസാന നാളുകളെക്കുറിച്ച് പരാമർശിക്കുമ്പം മത്തായി 24 യേശുവിൻ്റെ ശിഷ്യന്മാരവൻ്റെ മടങ്ങി വരവിനെക്കുറിച്ച് ചോദിക്കുമ്പം മത്തായി 24:14 യേശു ഇങ്ങനെ പറഞ്ഞു, ചോദ്യം ഇതായിരുന്നു, എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്? നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്തെന്ന് ചോദിച്ചു. 3 അവൻ പല കാര്യങ്ങൾ പറഞ്ഞു. അതിൽ 1:14 പറയുന്നു മത്തായി 24 രാജ്യത്തിൻ്റെ ഈ സുവിശേഷം. എന്താണ് ഈ രാജ്യത്തിൻ്റെ സുവിശേഷം? നമ്മളിൽ പലരും ഈ സുവിശേഷം കേട്ടിട്ടുണ്ട്, ദൈവം നമ്മുടെ പാപം ക്ഷമിക്കും. അതിനായിട്ട് ദൈവത്തിന് നന്ദി. എന്നാൽ ഈ സ്വർഗരാജ്യത്തിൻ്റെ സുവിശേഷം എന്താണ്? ദൈവരാജ്യത്തിൻ്റെ ഈ ഭൂമിയിൽ മനുഷ്യരുടെ ഹൃദയത്തിൽ സ്വർഗം ഇറങ്ങി വന്ന് മനുഷ്യരുടെ ഹൃദയത്തിൽ വസിക്കുന്നത്, അത് ഈ ലോകം മുഴുവൻ പ്രസംഗിക്കപ്പെടും. എല്ലാവരും വിശ്വസിക്കുമെന്നല്ല, വളരെ കുറച്ചാളുകളെ അത് സ്വീകരിക്കും, ഒരുപക്ഷെ 1-2%. എന്നാൽ ഇതൊരു സാക്ഷ്യമായി ഭൂമി മുഴുവനും പ്രസംഗിക്കപ്പെടും. അതിനുശേഷം അവസാനം വരും. എന്നെ ഇത് വളരെ ഉത്സാഹിപ്പിക്കുന്നു. ഈ സ്വർഗരാജ്യത്തിൻ്റെ സുവിശേഷം യേശു വരുന്നതിന് മുമ്പ് ഈ ലോകത്തിൽ പ്രഘോഷിക്കപ്പെടും. നാം അത് റോമാലേഖനം 14:17 കണ്ടു. പരിശുദ്ധാത്മാവിനാൽ ലഭിക്കുന്ന നീതിയുടെ ഒരു സുവിശേഷം, പരിശുദ്ധാത്മാവിലുള്ള സമാധാനം, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം, വളരെ കുറച്ചേ ഇത് കേൾക്കുന്നുള്ളൂ. മിക്ക ആളുകളും പാപത്തിൻ്റെ ക്ഷമയെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അതേ ഒരു കപ്പ് ക്ലീൻ ചെയ്യുന്ന പോലാണ്. എൻ്റെ കുട്ടി എൻ്റെ അടുക്കൽ വൃത്തിഹീനമായ ഒരു കപ്പുമായിട്ട് വന്ന് എന്നോട് ചോദിക്കുന്നു, പപ്പ എനിക്കൊരു ഗ്ലാസ് പാല് വേണം. ആ കപ്പ് നമ്മുടെ ഹൃദയമാണ്. ഞാൻ എന്ത് ചെയ്യും? ആ കപ്പ് ക്ലീനാക്കും. ഞാൻ ആ വൃത്തികെട്ട കപ്പിൽ പാലൊഴിക്കില്ല. ഞാൻ ആ കപ്പെടുത്ത് വളരെ നന്നായിട്ട് അതിനെ ക്ലീൻ ചെയ്യും. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യും? ഞാൻ ആ ഗ്ലാസ് തിരിച്ചു കൊടുക്കുകയല്ലേ ചെയ്യുന്നു. ഞാൻ അതിനകത്ത് പാല് നിറയ്ക്കും, അതിനുശേഷം തിരിച്ചു കൊടുക്കും. നാം ക്രിസ്തുവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ ആദ്യം അവൻ നമ്മുടെ ഹൃദയത്തെ ശുദ്ധമാക്കും. ആ കപ്പിൻ്റെ അകം അവൻ ശുദ്ധിയാക്കും. അതിനുശേഷം അവൻ അങ്ങനെ വെക്കുമോ? ഇല്ല. അവൻ എന്തുകൊണ്ട് അതിനെ നിറയ്ക്കും? ദൈവത്തിൻ്റെ നീതി കൊണ്ട്, ദൈവത്തിൻ്റെ സന്തോഷം കൊണ്ട് ദൈവത്തിൻ്റെ സമാധാനം കൊണ്ട് പരിശുദ്ധാത്മാവിൽ നിറയ്ക്കും. ഇതാണ് സുവിശേഷം. യേശു നമ്മുടെ ഹൃദയത്തെ ശുദ്ധമാക്കും എന്ന് മാത്രമാണ് നമ്മളെ വാഗ്ദാനം ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആളുകൾക്കൊരു ഒഴിഞ്ഞ കപ്പ് വാഗ്ദാനം ചെയ്യുകയാണ്. അതുകൊണ്ട് ഒത്തിരി ക്രിസ്ത്യാനികൾ ദാഹമുള്ളവരായി തുടരുന്നു. അവർ സന്തുഷ്ടരല്ല. അവർ ഈ ശുദ്ധമാക്കപ്പെട്ട ഒഴിഞ്ഞ കപ്പുമായിട്ടാണ് നടക്കുന്നത്. എന്നാൽ അത് ശൂന്യമാണ്. എൻ്റെ മകന് ശുദ്ധമായി ഈ കപ്പ് കൊടുക്കുന്നതുകൊണ്ട് എന്താണ് ഗുണം? മകനെ, നിന്റെ കപ്പ് ഇപ്പോൾ ശുദ്ധമായിരിക്കുന്നു. ഇതാണോ ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്? എൻ്റെ മകൻ പറയും, പപ്പ എനിക്ക് പാലാണ് വേണ്ടത്. ഈ നീതിക്കായിട്ട് നിങ്ങൾ വിശപ്പും ദാഹമുള്ളവനാണോ? അനേക ക്രിസ്ത്യാനികളുടെയും പ്രശ്നം അവർ ഇതിനായിട്ട് ദാഹമുള്ളവരല്ല. അതുകൊണ്ട് അവർ വൃത്തിയാക്കപ്പെട്ട കപ്പുമായിട്ട് നടക്കുന്നു. നിങ്ങൾക്കറിയാമോ പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമുക്കിങ്ങനെ പറയാം, പരിശുദ്ധാത്മാവ് വന്നപ്പം അവൻ സ്വർഗരാജ്യം ഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അത് ഇങ്ങനെ പറയാം, ഒരു മേശപ്പുറത്ത് ഒരു കപ്പ് കമഴ്ത്തി വെച്ചിരിക്കുന്നു. അതിലേക്ക് നിങ്ങൾ വെള്ളം ഒഴിക്കുന്നു. നിങ്ങൾ ആ വെള്ളം ഒഴിക്കുന്നത് പരിശുദ്ധാത്മാവിനെ പകരുന്നത് പോലെയാണ്. ഇങ്ങനെയായിരുന്നു പഴയ നിയമ കാലഘട്ടത്തിൽ. വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്നു, പരിശുദ്ധാത്മാവ് മനുഷ്യരുടെ മേലെ ഉണ്ടായിരുന്നു, അത് അവരുടെ ചുറ്റിലുമൊക്കെ ഒഴുകുന്നു. അങ്ങനെ അനേകരെ അവരനുഗ്രഹിക്കുന്നു. 20 ലക്ഷം ആളുകളെ ദൈവത്തിൻ്റെ അഭിഷിക്തനായ മോശ മരുഭൂമിയിൽ കൂടെ നടത്തിക്കൊണ്ട് പോയി. എന്നാൽ അവൻ്റെ ഉള്ള് ശുദ്ധമായിരുന്നില്ല. അവന് കോപത്തെ ജയിക്കാൻ കഴിഞ്ഞില്ല. ഒരിക്കൽ അവൻ കോപിഷ്ഠനായ കൽപ്പലകൾ പൊട്ടിച്ചു. അത് ദൈവം തന്നെ എഴുതിയതായിരുന്നു. അത് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾ വേദപുസ്തകം കീറുന്നത് പോലാണ്. അതാണ് മോശം ചെയ്തത്. അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ദൈവവചനത്തെ അവൻ എറിഞ്ഞുടച്ചു. ചിന്തിച്ചു നോക്കുക, ഇന്നൊരാൾ വളരെ കോപിഷ്ഠനായി അവൻ്റെ കയ്യിലുള്ള ബൈബിൾ അവൻ വലിച്ചു കീറുന്നത്. നിങ്ങൾ എത്രമാത്രം കോപിച്ചാലും നിങ്ങൾ വേദപുസ്തകം കീറിക്കളയത്തില്ല. എന്നാൽ മോശം അത് ചെയ്തു. കാരണം അവൻ്റെ ഹൃദയം ശുദ്ധമായിരുന്നില്ല. എന്നാൽ അവനിൽ കൂടെ അനുഗ്രഹം പൊട്ടി പുറപ്പെട്ടു. അത് അനേകരെ അനുഗ്രഹിച്ചു. ദാവീദും അഭിഷിക്തനായിരുന്നു. എന്നാൽ ആ കപ്പിന്റെ അകം ശുദ്ധമായിരുന്നില്ല. അവൻ ഗോലിയാത്തിനെ കൊന്നു. എന്നാൽ അവൻ ബത്ശേബയെ കണ്ടപ്പം പാപം ചെയ്തു. ആ കപ്പിനുള്ളിൽ വ്യഭിചാരം ഉണ്ടായിരുന്നു. ഇതുതന്നെയായിരുന്നു ശിംശോന്റെയും ഗിദെയോന്റെയും ഇതുപോലെയുള്ള പല ദൈവമന്ത്രിയുടെയും കാര്യം. പരിശുദ്ധാത്മാവ് അവരുടെ മേലെ ഉണ്ടായിരുന്നു. യോഹന്നാൻ സ്രാവകന്റെ കാര്യത്തിലും അവന്റെ ഗർഭം മുതൽ പരിശുദ്ധാത്മാവ് അവന്റെ മേലെ ഉണ്ടായിരുന്നു. എന്നാൽ അവൻ ജയിലിൽ കിടന്നപ്പം അവൻ യേശുക്രിസ്തുവിനെ പോലും സംശയിച്ചു. നീ തന്നെയാണോ വരാനിരിക്കുന്ന മശിഹ? അവൻ സ്വർഗത്തിൽ നിന്ന് കേട്ടതാ. എന്നാൽ അവൻ അവിശ്വസിച്ചു. കാരണം ആ കപ്പിനുള്ളിൽ വിശ്വാസത്തിന് നിറവില്ലായിരുന്നു. എന്നാൽ പെന്തിക്കോസ് നാളിൽ എന്താണ് കർത്താവ് ചെയ്തത്? അവൻ ഈ കപ്പിനെ തിരിച്ചു വച്ചു. ഈ കപ്പ് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറച്ചു. അത് ഹൃദയമാണ്. അതിനുശേഷം അത് നിറഞ്ഞ് ഒഴുകി. അത് ആളുകളെ അനുഗ്രഹിച്ചു, പഴയ നിയമത്തിലെ പോലെ, മഴ നിയമത്തെക്കാൾ അധികം. എന്നാൽ അത് ഒഴുകിയത് അന്തരാത്മാവിൽ നിന്നാണ്. അതാണ് ദൈവരാജ്യം. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് ഒഴുകും. ഈ ദൈവരാജ്യമാണ് വരുമെന്ന് യേശു പ്രവചിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് അത് 38-ാം വാക്യത്തിൽ വായിക്കുന്നു. വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. പെന്തക്കോസിന് മുമ്പ് അത് സാധ്യമായിരുന്നില്ല. യോഹന്നാൻ 7:39, അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന ആത്മാവിനെ പറ്റിയായിരുന്നു പറഞ്ഞത്. എന്നാൽ അന്ന് ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. യേശു തേജസ്കരിക്കപ്പെടായികയാൽ ഇതുപോലെ പരിശുദ്ധാത്മാവിനെ നൽകിയിരുന്നില്ല. യേശു മരിക്കുകയോ ഉയർത്തെഴുന്നേൽക്കുകയോ തൻ്റെ രക്തവുമായി പിതാവിൻ്റെ അടുക്കെ പോവുകയോ ചെയ്തിരുന്നില്ല. അങ്ങനെ മാത്രമേ മനുഷ്യൻ്റെ ഹൃദയം ശുദ്ധീകരിക്കാൻ കഴിയുള്ളായിരുന്നു. പഴയ നിയമത്തിൽ ആളുകളുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ടിരുന്നില്ല. സങ്കീർത്തനം 32:1 അവരുടെ പാപം മറക്കപ്പെട്ടിരുന്നു. അവരുടെ പാപം ക്ഷമിക്കപ്പെട്ടിരുന്നു, 32:2-3. എന്നാൽ അവരുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ടില്ല. ഇന്നെൻ്റെ പാപം മറക്കുകയല്ല, ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ പാപം മറക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മേളിൽ ഒരു ഷീറ്റ് ഇടുന്ന പോലെയാണ്. ആ ഷീറ്റ് മാറ്റിയാൽ നിങ്ങളുടെ പാപം അവിടെ കാണാം. കാളയുടെയും ആടിൻ്റെയും രക്തം നിങ്ങളുടെ പാപത്തെ മായ്ച്ചു കളയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ദൈവത്തിന് അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ കൊടുക്കാൻ കഴിയാതിരുന്നു. സ്വർഗരാജ്യം മനുഷ്യന്റെ ഉള്ളിൽ വരാൻ കഴിയുമായിരുന്നില്ല. അങ്ങനെയായിരുന്നു പഴയ നിയമ കാലഘട്ടം. എന്നാൽ ഇപ്പം യേശു തൻ്റെ രക്തം ഒഴുക്കി സ്വർഗത്തിലേക്ക് കരയറി നമ്മുടെ പാപങ്ങളെ നാം ഏറ്റുപറയുന്നെങ്കിൽ അവനെ ശുദ്ധീകരിക്കാൻ കഴിയും. ഏറ്റുപറയാത്ത പാപങ്ങൾ ക്ഷമിക്കപ്പെടില്ല. ആളുകൾ ചോദിക്കാറുണ്ട്, ദൈവത്തിന് ക്ഷമിക്കാൻ കഴിയാത്ത ഏത് പാപമാണ്? നിങ്ങൾ ഏറ്റുപറയാത്ത പാപം ഏതൊക്കെ പാപത്തെക്കുറിച്ച് നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ലയോ, അത് ഏറ്റുപറഞ്ഞില്ലയോ, അത് ക്ഷമിക്കപ്പെടുകയില്ല. എന്നാൽ നിങ്ങൾ മാനസാന്തരപ്പെടുക ഏറ്റുപറയുകയും ചെയ്തെങ്കിൽ അത് എത്ര വലിയ പാപമായിക്കോട്ടെ, അതെല്ലാം ക്ഷമിക്കപ്പെടും. അങ്ങനെ യേശു നമ്മുടെ കപ്പ് നേരെ വെച്ചു. യേശുവിൻ്റെ രക്തത്താൽ അതിനെ ശുദ്ധിയുള്ളതാക്കി തീർത്തു. ഒന്നാമത് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാൻ നമുക്ക് ശക്തി തന്നു. അതിനുശേഷം അത് പുറത്തേക്കൊഴുകും. നമ്മുടെ വാക്കിലൂടെയും നമ്മുടെ പ്രവൃത്തിയിലൂടെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ മറ്റുള്ളവരെയും നമുക്ക് അതിലേക്ക് നടത്താനായിട്ട് കഴിയും. അത് നമ്മുടെ അന്തരാത്മാവിൽ നിന്നൊഴുകണം. നമ്മുടെ അകത്തുനിന്ന് അത് ഒഴുകുന്നില്ലെങ്കിൽ അതൊരു പഴയ നിയമത്തിലെ ശുശ്രൂഷയാണ്. ഈ ജീവിതത്തിലേക്ക് നമുക്ക് എങ്ങനെ വരാൻ കഴിയും? അത് നമുക്ക് യേശുവിൻ്റെ വാക്കിൽ തന്നെ നോക്കാം. യേശു പഠിപ്പിച്ചതെല്ലാം അതിലൊന്നാണ് മാനസാന്തരപ്പെടുക. മത്തായി 4:17, തിരിയുക. ഈ ലോകത്തിലെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിൽ നിന്ന് തിരിയുക. നമ്മുടെ കാര്യത്തിൽ ഇതിൽ നിന്ന് മാത്രമല്ല, പാപത്തിൽ നിന്ന് തിരിയണം. പരിശുദ്ധാത്മാവ് വരുന്നതിന് മുമ്പ് നാം പാപത്തിന്മേൽ ജയമുള്ളവരായിക്കേണ്ട ആവശ്യമില്ല. പരിശുദ്ധാത്മാവ് വന്ന് അതിനായിട്ട് നമ്മളെ സഹായിക്കും. കാളയ്ക്ക് മുമ്പേ നമ്മൾ വണ്ടി വെക്കത്തില്ല, വണ്ടിക്ക് മുമ്പാണ് കാളയെ കെട്ടേണ്ടത്. പാപത്തിന്മേൽ ജയിച്ചിട്ടല്ല നാം പരിശുദ്ധാത്മാവിനെ ചോദിക്കുന്നു. കർത്താവ്, എനിക്ക് പാപത്തെ ജയിക്കാൻ പരിശുദ്ധാത്മാവിനെ വേണം. എന്നാൽ പാപത്തിൽ നിന്ന് എനിക്ക് തിരിയാനായിട്ട് കഴിയും. പാപത്തെ വിടുന്നത് ആയിരിക്കണം എൻ്റെ മനോഭാവം. അതുമാത്രമാണ് ദൈവം നമ്മളോട് ആഗ്രഹിക്കുന്നത്. എല്ലാ പാപത്തെയും വിട്ടുമാറാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ദൈവത്തെ അവമാനിക്കുന്ന എല്ലാ കാര്യത്തിൽ നിന്നും നീ യഥാർത്ഥത്തിൽ പാപത്തെ ജയിക്കുന്നതിന് അനേക വർഷങ്ങൾ എടുത്തുനിന്ന് വരും. അതല്ല കാര്യം. നിങ്ങളുടെ മനോഭാവം പാപത്തിൽ നിന്ന് മാനസാന്തരപ്പെടുന്ന ഒന്നാണോ? എൻ്റെ പഴയ ജീവിതത്തിൽ നിന്ന് ഞാൻ തിരിഞ്ഞോ? ഈ ക്രിസ്തീയ ഓട്ടത്തിൻ്റെ ആരംഭത്തിലേക്ക് നാം വരുന്നത് വിശ്വാസത്താലും മാനസാന്തരത്താലുമാണ്. എബ്രായർ 12:1-2 പറയുന്ന ക്രിസ്തീയ ജീവിതം ഒരു ഓട്ടം പോലെയാണ്. മാനസാന്തരപ്പെടുകയും പാപത്തെ വിട്ട് തിരിയുന്നതിലൂടെ മാത്രമേ എനിക്ക് ഈ ക്രിസ്തീയ ഓട്ടത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് വരാൻ കഴിയൂ. ഈ സന്ദേശം ഇന്ന് ക്രിസ്തീയ കോളത്തിൽ കേൾക്കുന്നില്ല. ഈ മാനസാന്തരത്തെ പറ്റി നിങ്ങൾ എത്ര സന്ദേശങ്ങൾ കേട്ടിട്ടുണ്ട്, എത്ര പാട്ടുകൾ നിങ്ങൾ അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ പാട്ടുപുസ്തകത്തിൽ നോക്കൂ, മാനസാന്തരത്തെ പറ്റി എത്ര പാട്ടുകൾ അതിനകത്തുണ്ട്? ഒന്നുമില്ല. ഒത്തിരി പാട്ടുകളിൽ നിങ്ങൾക്ക് വിശ്വസിക്കൂ, വിശ്വസിക്കൂ, വിശ്വസിക്കുന്നു. വളരെ ഫേമസായിട്ടുള്ള ഒരു പാട്ടുണ്ട്, ദൈവത്തിന് സ്തോത്രം, വൻകാര്യങ്ങളെ അവൻ ചെയ്തിരിക്കുന്നു. ആ പാട്ടിൽ ഇങ്ങനെ ഒരു വരിയുണ്ട്, യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്ന ഒരു പാപിയുടെ കുറ്റം ദൈവം ആ നിമിഷം ക്ഷമിക്കുന്നു. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. ഉദാഹരണത്തിന്, ഒരു മനുഷ്യൻ കൂട്ടായ്മയ്ക്ക് വരുന്നു. സുവിശേഷത്തെക്കുറിച്ച് ഒന്നും അറിയാത്ത പാപിയായ ഒരു മനുഷ്യൻ അവൻ അവിടെ വന്ന് ഈ പാട്ട് കേൾക്കുന്നു. കൊടുംപാപി, അതെ, ഞാനൊരു കൊടുംപാപിയാണ്. അവനത് അംഗീകരിക്കുന്നു. അവൻ കേൾക്കുന്നു, ഈ കൊടുംപാപി ശരിക്കും വിശ്വസിച്ചാൽ ആ നിമിഷം അവൻ്റെ പാപം ക്ഷമിക്കപ്പെടും. ഓ ശരി, അത്രയും ഞാൻ ചെയ്താൽ മതിയോ? യേശുവിൽ വിശ്വസിക്കാൻ ഞാൻ വിശ്വസിക്കുന്നു. അവൻ യേശു എൻ്റെ പാപത്തിനായിട്ട് മരിച്ചു, അവനോട് ക്ഷമിച്ചോ? അവൻ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഇല്ല. കൊടുംപാപി മാനസാന്തരപ്പെട്ട് വിശ്വസിക്കുന്നെങ്കിൽ, പലരും പറയുന്നു ശരിയായി വിശ്വസിക്കുന്നത്, അതാണ് എൻ്റെ അർത്ഥം. ആ വേദശാസ്ത്രപരമായ തിരിച്ചറിവ് മാനസാന്തരപ്പെടാത്ത ആ പാപിയിൽ ഇല്ല. അവനോട് പറയണോ അവൻ മാനസാന്തരപ്പെടണമെന്ന്? അതാണ് അപ്പോസ്തലനായ പത്രോസ് പെന്തിക്കോസ് നാളിൽ വ്യക്തമാക്കി കൊടുത്തത്, മാനസാന്തരപ്പെടുക. അതാണ് പൗലോസ് താൻ പ്രസംഗിച്ച എല്ലായിടത്തും പറഞ്ഞത്. അപ്പോസ്തല പ്രവൃത്തി 20:21 പൗലോസ് പറയാണ്, ഞാൻ പ്രസംഗിച്ചത് രണ്ട് കാര്യമാണ്, യേശുക്രിസ്തുവിലുള്ള മാനസാന്തരവും വിശ്വാസവും. ദൈവത്തിലേക്കുള്ള മാനസാന്തരം, രോഗസൗഖ്യത്തിലേക്കും സമൃദ്ധിയിലേക്കുള്ള മാനസാന്തരമല്ല, അതല്ല. രോഗത്തിൽ നിന്ന് സൗഖ്യത്തിലേക്കുള്ള മാനസാന്തരമല്ല, ദാരിദ്ര്യത്തിൽ നിന്ന് സമൃദ്ധിയിലുള്ളക്കുള്ള മാനസാന്തരമല്ല, അല്ല. അത് ഇന്ന് പ്രസംഗിക്കുന്ന വ്യാജ സുവിശേഷമാണ്. ഇവിടെ പറയുന്നത് ദൈവത്തെങ്കിലേക്കുള്ള മാനസാന്തരമാണ്. യേശുക്രിസ്തുവിന് എതിരായിട്ടുള്ള എല്ലാ കാര്യത്തിൽ നിന്നും ക്രിസ്തുവിലുള്ള വിശ്വാസം. തെസ്ലോനിയർക്ക് എഴുതുമ്പോഴും പൗലോസ് ഇതേ കാര്യം തന്നെ പറയുന്നു. 1 തെസ്ലോനിയർ 1:9, നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞു വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തെ സേവിക്കുക. എന്താണ് ഒരു വിഗ്രഹം? നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ സ്ഥാനമെടുക്കുന്ന എന്തിനേയും വിഗ്രഹം എന്ന് പറയാം. അത് നിങ്ങളുടെ ആരോഗ്യമാകാം, നിങ്ങളുടെ സമ്പത്താകാം, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ വീട്, നിന്റെ ഭാര്യയോ നിന്റെ മക്കളോ ആരുമാകാം. നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിനുള്ള സ്ഥാനം എടുക്കുന്ന ഇതുപോലെ ഏതെങ്കിലും കാര്യം. അബ്രഹാമിന്റെ ഹൃദയത്തിൽ ഇസ്ഹാഖ് ഇതുപോലെ ഒരു വിഗ്രഹമായി. ദൈവം ആ വിഗ്രഹം വിടാനായിട്ട് അവനോട് പറഞ്ഞു. വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തെങ്കിലേക്ക് തിരിയുക, ഇതാണ് മാനസാന്തരം. നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കിട്ടുന്നത് തടയുന്ന എല്ലാ കാര്യങ്ങളെയും വിട്ടുതിരിയുക. അതാണ് മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക എന്ന് പറയുന്നത്. മത്തായി 6:33 യേശു പറഞ്ഞു, നിങ്ങളുടെ ഈ ഭൂമിയിലെ ആവശ്യങ്ങൾ അത് കൂട്ടിച്ചേർക്കപ്പെടും. നിങ്ങളൊരു കോടീശ്വരനായില്ലെങ്കിലും നിങ്ങൾക്ക് ഈ കാര്യം നിശ്ചയമായിട്ട് ഉറപ്പുവരുത്താം. ദൈവം നിങ്ങളുടെ ഈ ഭൂമിയിലെ ആവശ്യങ്ങൾ, അത് അതിൻ്റെ ആവശ്യമുള്ള സമയത്തെ അവൻ നിങ്ങൾക്ക് വേണ്ടി പൂർണ്ണമായിട്ടും നടത്തിത്തരും. ഇങ്ങനെ ആയിരിക്കണം എല്ലാ ക്രിസ്ത്യാനിയും ജീവിക്കേണ്ടത്. രോഗസൗഖ്യവും ഭൗതിക അനുഗ്രഹങ്ങളുമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹമെന്ന് അനേക ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു. അതല്ല ദൈവത്തിൻ്റെ അനുഗ്രഹം. അതിന് കാരണം ലോകത്തിൽ ജീവിക്കുന്ന അനേക ആളുകളെ ഭൗതിക അനുഗ്രഹങ്ങളും രോഗസൗഖ്യവും ക്രിസ്ത്യാനികളെക്കാൾ അധികം പ്രാപിക്കുന്നു. അത് തന്നെ അതിൻ്റെ തെളിവാണ്. എന്നാൽ ഒരു യഥാർത്ഥ ശിഷ്യനുള്ളതുപോലെ അവർക്ക് പാപത്തിന്മേൽ സ്വാതന്ത്ര്യമില്ല. മാനസാന്തരപ്പെടുക, അതായിരുന്നു യേശു ആദ്യം പറഞ്ഞത്. നാമും അത് തന്നെ പറയേണ്ടതുണ്ട്. അവൻ പഠിപ്പിച്ചതെല്ലാം ചെയ്യാൻ പഠിപ്പിക്കുക. എന്താണ് അവൻ ആ പഠിപ്പിച്ചത്? പാപത്തിൽ നിന്ന് തിരിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് തിരിയുക. നിന്റെ മനസ്സിപ്പം തിരിഞ്ഞിരിക്കുന്ന ലോകത്തെ വിട്ട് നിന്ന് തിരിയുക, ഉയരത്തിലുള്ളതിലേക്ക്, ദൈവത്തിങ്കിലേക്ക്, ദൈവത്തിൻ്റെ നീതിയിലേക്ക്, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും തിരിയുക. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയുടെ മുമ്പാകെ തലകുനിക്കുന്നു. ഞങ്ങൾ ഇപ്പോൾ കേട്ട ഈ സത്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ സത്യമാക്കി തീർക്കണേ. വരുന്ന നാളുകളിൽ അത് ഞങ്ങളുടെ സ്വന്തമാക്കി തീർക്കണേ. ഇത് ഞങ്ങളുടെ അറിവായി മാറാതെ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങണമേ. അങ്ങനെ ഞങ്ങളുടെ ഹൃദയത്തിൽ സ്വർഗരാജ്യം വരണേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ.